Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 32-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1-13 വരെ വാക്യങ്ങൾ. പുതിയ നിയമത്തിൽ ഏറെ ആവർത്തിക്കപ്പെടുന്നൊരു പദമാണ് വെളിച്ചം. വെളിച്ചം വിവേകമാണ്. വെളിച്ചത്തിലായിരിക്കാനുള്ള ക്ഷണമാണ് സുവിശേഷം എന്ന് പറയാം. വിജ്ഞാനത്തിൻ്റെ ഗ്രന്ഥം എന്ന് ആദ്യത്തെ വായന ജ്ഞാനത്തെ തേജസ്സുറ്റത് എന്ന് വിശേഷിപ്പിക്കുന്നു. തേടുന്നവർ അത് കണ്ടെത്തുന്നു, സ്നേഹിക്കുന്നവരെ അത് പ്രണയിക്കുന്നു. മറുവശത്ത് ഭൂമിയിലെ വലിയ അബദ്ധങ്ങളിലൊന്നാണ് ഇരുട്ട്. ഇരുട്ടിന് അതിൽ തന്നെ അസ്തിത്വമില്ലെന്ന് നമുക്കറിയാം. വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ടെന്ന് മനസ്സിലാക്കിയാൽ ആ പ്രതിസന്ധി നമുക്ക് അവസാനിപ്പിക്കാവുന്നതേയുള്ളൂ. കണ്ണ് വിളക്കായാൽ നാം ജീവിതത്തിൽ നന്മ കാണുന്നവരാകും. ക്രിസ്തു പറഞ്ഞ 10 കന്യകമാരുടെ ഉപമ വെളിച്ചത്തിൻ്റെ സുവിശേഷമാണെന്ന് പറയാം. ഇന്നത് മാനവരാശിയുടെ ഉപമയായി മാറിക്കഴിഞ്ഞു. ഉപമ വിവരിക്കുന്ന പോലെ ലോകത്ത് 2 തരം മനുഷ്യർ എന്നുമുണ്ടാകാം, എക്കാലത്തുമുണ്ടാകാം. വിളക്കിൽ എണ്ണ കരുതിയ വിവേകശാലികളും പിന്നെ എണ്ണ കരുതാതിരുന്ന വിവേകശൂന്യരും. ഈ ഉപമയുടെ തുടക്കത്തിൽ ഇരുകൂട്ടർക്കും ഒരേ സാധ്യതയുടെ തട്ടകമായിരുന്നു. ഒരേ വരയിൽ നിന്ന് ഓട്ടമാരംഭിക്കുന്ന കായിക താരങ്ങളെപ്പോലെയാണവർ. അങ്ങനെയെങ്കിൽ ഈശോ പറഞ്ഞ കഥയിലെ 10 കന്യകമാരുടെയും കൈവശം ഒരേ അളവിലായിരിക്കണം എണ്ണ ഉണ്ടായിരുന്നത്. ഇത് കഥയുടെ മീതെ നാം മെനയുന്നൊരു കഥയാണ്. പിന്നെങ്ങനെ 5 പേരുടെ കയ്യിൽ എണ്ണ തീർന്നുപോയി എന്നതാണ് അടുത്ത ചോദ്യം. അവർ കാണിച്ച അബദ്ധമായിരിക്കാമെന്ന് മിക്കവാറും നമ്മളെല്ലാവരും ആവർത്തിച്ചു പറയും. അത് ധൂർത്താണ്. അതെ, ധൂർത്ത്. അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വാഗൻസ് എന്ന് പറഞ്ഞാൽ ഉള്ളത് അശ്രദ്ധമായി പാഴാക്കി കളയുന്നതാണ്. ഒന്ന് പറഞ്ഞാൽ അനുപാതമില്ലാത്തതും അശ്രദ്ധവുമായ ചെലവഴിക്കലിൻ്റെ ലയമാണ് ധൂർത്ത് പ്രകടമാക്കുന്നത്. ഓരോന്നിനും അർഹിക്കുന്നതിലേറെ വ്യയം ചെയ്താൽ ഒടുവിൽ പാപ്പരായിത്തീരുകയല്ലാതെ മറ്റൊരു ഗതിയുമില്ല. മക്കളുടെ സ്നേഹനിരാസങ്ങളെക്കുറിച്ച് പരിഭവിച്ചും കലഹിച്ചും വാർദ്ധക്യത്തെ കഠിനമാക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അവർ ഉള്ളതെല്ലാം മക്കളിൽ വക്കോളം ചൊരിയുകയായിരുന്നു നല്ല പ്രായത്തിൽ. ഒപ്പം അവരിൽ ചൊരിഞ്ഞ സ്നേഹത്തിൻ്റെ പലിശ വാങ്ങി തങ്ങളുടെ ജീവിത സന്ധ്യകളെ ഐശ്വര്യപൂർണമാക്കാമെന്നും ആശിച്ചു കാണണം. അതിനിടയിൽ സ്വയം കാണാനോ കണ്ടെത്താനോ ആവശ്യമായ ധ്യാനമോ സംശയമോ ഇല്ലാതെ പോയ പാവം മനുഷ്യരാണവർ. സമാനമായ പിഴവുകൾ എവിടെയും എന്തിനും എന്തിന് എന്നിൽ തന്നെയും സംഭവിച്ചുകൂടെ? മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ പ്രണയത്തിലോ ദാമ്പത്യത്തിലോ ആരെങ്കിലും പങ്കാളിയിൽ അത്രമേൽ ശ്രദ്ധിച്ച് ജീവിച്ചതിനാൽ ഒരു നിലക്കണ്ണാടിയുടെ മുന്നിൽ ധ്യാനത്തിൻ്റെ ഒരു നിമിഷാർത്ഥം പോലും നിൽക്കാൻ നേരമില്ലാത്ത പോലെ ജീവിച്ചു കാണാം. അതുകൊണ്ട് ഖലീൽ ജിബ്രാൻ പറയുന്നത്, സ്നേഹത്തിലോ പ്രണയത്തിലോ നാം ഒന്നായിരിക്കുമ്പോഴും ദൂരങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. കീപ് എ ഡിസ്റ്റൻസ്. തന്ത്രിവാദ്യങ്ങൾ അറിയാമല്ലോ നമുക്ക്. തന്ത്രികൾക്കിടയിലെ അകലങ്ങൾ എപ്പോഴും സൂക്ഷിക്കപ്പെടണം. കാരണം അകലങ്ങളാണ് നാദലയങ്ങൾ സൃഷ്ടിക്കുന്നത്. അങ്ങനെ തമ്മിൽ തമ്മിൽ ന്യായമായ അകലങ്ങൾ സൂക്ഷിക്കാനാവാത്തതുകൊണ്ടാണ് സ്വരച്ചേർച്ചയില്ലാതാകുന്നത്. ഏറ്റവും ചെറിയൊരു അവിശ്വസ്തതയുടെ സൂചന പോലും നമ്മെ വലയ്ക്കുന്നില്ലേ? അതുകൊണ്ട് ജീവിതത്തിലെ സ്വാഭാവിക ധർമ്മങ്ങളോട് നാം മുഖം തിരിച്ചു നിൽക്കണമെന്ന് ഇവിടെ അർത്ഥമില്ല. അന്യവീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ആയയെപ്പോലെ ജീവിക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നുച്ചരിച്ച വിവേകാനന്ദ സ്വാമികളുടെ സൂക്തമാണിവിടെ ധ്യാനിക്കേണ്ടത്, ഓർമ്മിക്കേണ്ടത്. ഇതല്ലെൻ്റെ കുഞ്ഞ്, ഇതല്ലെൻ്റെ പെങ്ങൾ, ഇതല്ലെൻ്റെ അത്താഴം, ഇതല്ലെൻ്റെ വീട്, നദി നദി അല്ലല്ല. അങ്ങനെ പുറമേ കണ്ടതിൽ ഭ്രമിച്ചു നിൽക്കാതെ നിലനിൽക്കുന്നവയുമായി ബന്ധപ്പെട്ട് ജീവിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതെ, ദൈവവുമായി ചേർന്ന് നിൽക്കുക, പിന്നെ ബാക്കിയുള്ളതൊക്കെ കടന്നുപോകും. കഥയിലെ ഉപമയിലെ മണവാളൻ ദൈവമാണ്, ക്രിസ്തുവാണ്. ക്രിസ്തുകാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മണവാളനാണ്, ഭാരതബിംബത്തിലെ ഉത്തമ പുരുഷനാണ് അവിടുന്ന്. അതിനാൽ ആ ഉത്തമ പുരുഷൻ്റെ ശയ്യാഗ്രഹത്തിൽ എരിഞ്ഞു നിൽക്കാനുള്ള എണ്ണയുണ്ടോ നമ്മുടെ ജീവിത വിളക്കിലെന്ന് ആരായണം. അപ്രതീക്ഷിതമായ യാമത്തിൻ്റെ ആനന്ദ മുഹൂർത്തമാണ് ഉപമയിൽ പറയുന്നത്. അത് മണവാളൻ വന്നെത്തിയ യാമമാണ്. തൻ്റെ ദിവ്യപ്രഭയാൽ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നനച്ചിരിക്കാത്ത നേരത്താണ് അയാൾ കടന്നു വരാൻ പോകുന്നത്. എല്ലാ അറിവുകളും നമ്മുടെ കഴിവുകളും നമ്മെ രക്ഷിക്കണമെന്നില്ല എന്ന സങ്കടം ഈ ഉപമയുടെ അടിത്തട്ടിലുണ്ട് എന്നോർക്കണം. എന്നിട്ടും അനുദിന ജീവിതത്തിൽ നാം അറിഞ്ഞുകൊണ്ട് തന്നെ അലസതയ്ക്കും നിരുത്തരവാദിത്വത്തിനും നിരാശയ്ക്കും കീഴ്പ്പെട്ടു പോകുന്നില്ലേ? എന്നാൽ അപൂർവം ചിലർ മാത്രം അറിവിന് നിരക്കുന്ന ശ്രദ്ധയും കരുതലും ജീവിതത്തിൽ രൂപപ്പെടുത്തുന്നു. ഇതുകൊണ്ടാവാം കാരണവന്മാർ നനച്ചിരുന്ന് പറയാറ് അറിവും ഒരു ആഡംബരമാണെന്ന്. നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഓരോ പ്രഭാതത്തിലും ആരൊക്കെയോ ഓരോ രാവിലും മണവാളൻ്റെ ആഗമനം അറിയിച്ചുകൊണ്ട് ഉറക്കെ പ്രഘോഷിക്കുന്നുണ്ട്. എന്നാൽ ഒരു മഹാനിദ്രയിലാണ് ലോകം, ഞാനും. അതുകൊണ്ട് പ്ലീസ് വെയ്ക്ക് അപ്പ്, അവേക്ക്, ഉണർന്ന് ജാഗരൂകരായിരിക്കുവിൻ. ജാഗ്രത എന്ന പദം സുവിശേഷത്തിൽ ഉടനീളം ക്രിസ്തു ഉപയോഗിക്കുന്നുണ്ട്. ഉറക്കത്തിലും സൂക്ഷിക്കേണ്ട ഉണർവാണിത്, ജാഗരൂകരായിരിക്കുവിൻ. ഇവിടെ ക്രിസ്തു ആജ്ഞാപിക്കുന്നത് അനുദിന ജീവിതത്തിനാവശ്യമായ ആന്തരിക ഉണർവാണ്, ആന്തരിക ചൈതന്യമാണ്. ഇനി കുറേ പേർക്ക് കൈവശം എണ്ണയില്ലെന്ന് കഥയിൽ പറയുന്ന പ്രതിസന്ധിയെ നാം എങ്ങനെ നേരിടും? ആദ്യമായിട്ട് സ്വന്തം ജീവനാകുന്ന വിളക്കും സംവഹിച്ചു നിൽക്കുന്നവരാണ് എല്ലാവരും എന്നോർക്കണം. അതിനാൽ ഞങ്ങളുടെ ജീവന്റെ എണ്ണ കൈമാറാനാവില്ല എന്ന സത്യസന്ധമായ ഉത്തരം കൊണ്ടാണ് അവർ നമ്മെ നിരാശരാക്കാൻ പോകുന്നത് എന്നോർക്കണം. കൈവെള്ളയിലെ നാണയമെടുത്തോളൂ, ഭാണ്ഡമെടുത്തോളൂ, മേശയിലെ അപ്പക്കഷണങ്ങളും എടുത്തോളൂ, എന്നാൽ എന്റെ ജീവിതത്തിന്റെ അഗാധങ്ങളിലെ സ്നേഹവും വെളിച്ചവുമൊക്കെ വ്യാപാരമല്ലെന്നാണ് ഇത് പറയുന്നത്, പഠിപ്പിക്കുന്നത്. അവിടെ കൊടുക്കമേടിക്കൽ സാധ്യമല്ല. അതിനാൽ മനസ്സിലാക്കാം, സ്വന്തം ജീവൻ കൊണ്ടും നിശബ്ദത കൊണ്ടും അസ്വസ്ഥത കൊണ്ടും നേടിയെടുക്കേണ്ടതാണ് വിശുദ്ധി. വിശുദ്ധിയാകുന്ന ജീവിതവിളക്കിലെ എണ്ണ നേടാൻ എളുപ്പവഴികളില്ല. രണ്ടാമതായി ഉപമയിൽ എണ്ണ വാങ്ങാൻ കമ്പോളത്തിലേക്ക് പോകാൻ പറയുന്നുണ്ട്. വാണിഭശാല എപ്പോഴും തുറന്നിരിക്കുമോ? എല്ലാറ്റിനും ഓരോ നേരമില്ലേ? ബൈബിൾ പറയുന്നുണ്ടല്ലോ, ദേർസ് എ ടൈം ഫോർ എവറിഥിങ്. എല്ലാറ്റിനും ഓരോ ഊഴങ്ങളുണ്ട്. ഊഴങ്ങൾ കാത്തിരുന്നില്ലെങ്കിൽ അവ നമുക്ക് നഷ്ടമാകും. അതിന് അളവും ഗുണവുമുണ്ട്. അനന്തമായി നീളുന്ന ഒരൂഴവും ഉണ്ടാവില്ല. മുന്തിരി ചക്കിലാട്ടിയാലെപ്പോഴും വീഞ്ഞ് കിട്ടുമെന്നാൽ നല്ല വീഞ്ഞിന് ഒരു നേരമുണ്ട്. മേന്മയുള്ള വീഞ്ഞിന് കൃത്യതയുണ്ടാവണം. അതുപോലെ നല്ല പ്രായത്തിലെ ഹൃദയം നിറയെ നന്മയാർജിക്കണം. ഹൃദയത്തിനും ബുദ്ധിക്കും പൂർണ്ണ ആരോഗ്യമുള്ള കാലത്ത് അത് യൗവനമാകാം, പിന്നെ പക്കുമാർന്ന മറ്റൊരു പ്രായമാകാം. ആ നല്ല പ്രായത്തിലാണ് അലച്ചിലുകളും കണ്ടെത്തലുകളും വേണ്ടത്. ചിലർ പറയാറുണ്ട്, റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ശേഷം എവിടെങ്കിലും പോയൊരു ധ്യാനം കൂടി നന്നാകാം, ഇപ്പോൾ വണ്ടി ട്രാക്ക് തെറ്റി ഓടട്ടെ, സാരമില്ല എന്ന് കരുതുന്നത് മൗഢ്യമാണ്. ഇനി ഉപമയുടെ അവസാന ഭാഗത്ത് ഇതാ മണവാളൻ വന്നു, വാതിലടയ്ക്കുകയാണ്. ഞാൻ വാതിലാണ്, ജീവന്റെ വാതിലാണെന്ന് വെളിപ്പെടുത്തിയവൻ്റെ വാതിലിതാ നമുക്കായി അടയ്ക്കപ്പെടുന്നു. മജ്ജയിൽ തണുപ്പ് കയറുകയാണ്. ഇത്തിരി ബോധം വന്നപ്പോൾ തൊട്ട് പ്രണമിച്ച് കാത്തിരുന്ന് ചേർന്ന് നടക്കാനും കൂടെ ആയിരിക്കാനും ഇടപഴകാനുമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. എന്നിട്ടിതാ അയാൾക്കും എനിക്കുമിടയിൽ വാതിലടയ്ക്കപ്പെട്ടു, വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. ഇനി എന്തു ചെയ്യാൻ? അവിടുത്തെ അറിയാമെന്നൊരു അഹങ്കാരം, ഒരു ഹുങ്കുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നാൽ നിങ്ങളെ ഞാൻ അറിയുകയില്ല എന്നായിരുന്നു മറുപടി. പ്രശ്നമിതാണ്, എന്നെ ഒട്ടും പരിചയമില്ലാത്ത പോലെ അവിടുന്ന് എന്നെ പുറത്താക്കി, വാതിലടച്ചു. എന്നെ ഒഴിവാക്കുന്ന, എന്നെ പുറത്താക്കുന്ന, എന്നെ അറിയാത്ത പോലെ ഒഴിഞ്ഞു മാറുന്ന അവസ്ഥ എത്രയോ വേദനാജനകമാണ്. ജീവിത വിളക്കിൽ എണ്ണയുള്ളവരെ മാത്രമാണ് അവിടുന്ന് ഇപ്പോൾ അറിയുന്നത്. അത് ആത്മാവബോധത്തിൻ്റെ എണ്ണയാണ്. ആത്മാവബോധത്തിൻ്റെ അപ്പം മുറിക്കുന്ന സ്നേഹിതരാണ് അവിടെ ഇപ്പോൾ ജീവന്റെ വിരുന്നനായി കാത്തു നിൽക്കുന്നത്. അവരെയാണ് അവിടുന്ന് ഇപ്പോൾ തിരയുന്നത്. അല്ലാത്തവർ യൂദാസിനെ പോലെ ക്രിസ്തുവിന്റെ വിരുന്നുമേശയിൽ നിന്നും പുറത്തെ അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരും. കാലാകാലങ്ങളിൽ കുമിഞ്ഞുകൂടിയ ഇരുൾ കൊണ്ട് ക്രിസ്തുവാകുന്ന മണവാളനെ നാം കാണാതെ പോകാം. ആ മണവാളനെ കാത്തിരിക്കാനോ തിരിച്ചറിയാനോ കഴിയാത്തവരായി നാം മാറാം. കയ്യെത്താവുന്ന അകലത്തിലും നോക്കത്തുന്ന ദൂരത്തിലും കേൾക്കാവുന്ന ഊഴത്തിലും അവിടുന്നുണ്ടായിരുന്നിട്ടും നമുക്ക് അവിടുന്ന് നഷ്ടമാകുന്നു, അല്ലെങ്കിൽ നാം അവിടുത്തെ മാറ്റി നിർത്തുന്നു. മുൻവിധികളുടെ കാറ്റ് നമ്മുടെ ജീവിത വിളക്കുകളെ കെടുത്തിക്കളയുന്നു. ഇനി എന്തിന്? ഇരുട്ടിനേക്കാൾ ഇരുട്ടാണ്. ജീവിതത്തിൽ അടഞ്ഞുപോകുന്ന സമാധാന വാതിലുകളുടെ ഹൃദയകവാടത്തിൻ്റെ അനുഭവം ഇതാണ്. പുറത്ത് കരച്ചിലും പല്ലുകടിയും അനുഭവപ്പെടുന്നു. ഏറ്റവും വിലപിടിപ്പുള്ളത് കളഞ്ഞുപോയവരുടെ അനുഭവമാണിത്. ഖേദത്തിൻ്റെയും ക്ഷോഭത്തിൻ്റെയും അനുഭവങ്ങളപ്പോൾ ദൈവാനുഭവത്തിൻ്റെ പറുദീസ നഷ്ടമാകുന്നവർക്കുണ്ടാകും. അതിനാൽ കരുതലോടെ ജീവിക്കാം. നമുക്ക് ജീവിതാവബോധത്തിൻ്റെ ആത്മാവബോധത്തിൻ്റെ എണ്ണ നമ്മുടെ ജീവിതത്തിൽ ധൂർത്തുകൊണ്ടും നമ്മുടെ അശ്രദ്ധ കൊണ്ടും നഷ്ടമാവാതെ കാത്തുസൂക്ഷിക്കാം. മണവാളൻ എനിക്കെതിരെ വാതിൽ കൊട്ടിയടയ്ക്കാതിരിക്കട്ടെ. ആ ദിവ്യമണവാളൻ എനിക്കെതിരെ വാതിൽ കൊട്ടിയടയ്ക്കാതിരിക്കാൻ ഹൃദയവിളക്കിൽ ജീവിത നന്മയുടെ ജീവിതവിശുദ്ധിയുടെ എണ്ണയുമായി ഞാൻ കാത്തിരിക്കട്ടെ. അതിനെന്നെ തുണയ്ക്കണേ.
ഹൃദയ കവാടത്തിൽ വന്നിതാ ഞാൻ മുട്ടി വിളിക്കുന്നു സ്നേഹമോടെ. സുമധുരമിൻ സ്വരം കേൾക്കുമോ നീ? സദയം വാതിൽ തുറന്നിടുമോ? ഹൃദയ കവാടത്തിൽ വന്നിതാ ഞാൻ.
ഗാനം ആലപിച്ചത് വിൽസൺ പിറവമാണ്. രചന ഫാദർ ജോസഫ് മനക്കിൽ. സംഗീതം ജെറി അമൽദേവ്.
അകമലരനിക്കായി തുറന്നിടുകിൽ, അകമലരനിക്കായി തുറന്നിടുകിൽ, അതിനുള്ളിൽ വാസം ചെയ്തിടും ഞാൻ. അനുപമ സ്നേഹം ചൊരിഞ്ഞിടും ഞാൻ, അവനൊത്തു കഴിച്ചിടും ഭോജ്യവും ഞാൻ. ഹൃദയ കവാടത്തിൽ വന്നിതാ ഞാൻ മുട്ടി വിളിക്കുന്നു സ്നേഹമോടെ. സുമധുരമിൻ സ്വരം കേൾക്കുമോ നീ? സദയം വാതിൽ തുറന്നിടുമോ? ഹൃദയ കവാടത്തിൽ വന്നിതാ ഞാൻ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ആണ്ടുവട്ടം 32 വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്. ഇതിലെ ചിന്തകൾക്ക് ഫാദർ ബോബി ജോസ് കട്ടിക്കാടിനോട് കടപ്പാട്.